പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോന്മാരെ, നമുക്കൊന്നിച്ച് കർത്തൃപാദപിടുത്തങ്ങൾ അല്പസമയമായിരിക്കാൻ ദൈവം നൽകുന്ന ഈ സാവകാശത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം, പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ എന്നുള്ളതാണ്. പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ? ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കുവാനായിട്ട് ഉണ്ടായ സാഹചര്യം, ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ നിറവിൻ ജീവിതത്തെക്കുറിച്ച് പല വിധത്തിലുള്ള പഠിപ്പീരുകൾ നമുക്ക് കാണുവാനും കേൾക്കുവാനായിട്ടും കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ പ്രാപിക്കാം, വേണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള ഒരു നിലയിലേക്ക് പലരും ഈ വിഷയത്തെ പഠിപ്പിക്കുന്നതായിട്ട് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിശേഷാൽ, ആത്മീയ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ആത്യന്തികമായ ഉത്തരം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണല്ലോ നമുക്ക് ലഭിക്കുന്നതും ലഭിക്കേണ്ടതും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. എങ്കിൽ മാത്രമേ വിഷയത്തിന്മേലുള്ള ദൈവിക ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. പ്രാരംഭമായി അതിനാധാരമായി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38-39 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പെന്തക്കോസ് നാളിലുണ്ടായ പരിശുദ്ധാത്മ പകർച്ചയെ തുടർന്ന് ഓടിക്കൂടിയ പുരുഷാരത്തോട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇവിടെ നമുക്ക് വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. 3 ആത്മീയ ഉപദേശ സത്യങ്ങളെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു. 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മ നിറവ്. ദൈവസഭയുടെ അടിസ്ഥാനമായ പരമായ ഉപദേശങ്ങളിൽ പെട്ട 3 കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്നും ചില കാര്യങ്ങളുണ്ട്, എന്നാൽ ഈ 3 വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പ്രാരംഭമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 1-ാമത്തെ കാര്യം മാനസാന്തരം, റിപ്പൻ്റൻസ്, മാനസാന്തരം എന്നുള്ളതാണ്. എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടതെന്നും മാനസാന്തരത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ മാനസാന്തരത്തിൻ്റെ എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടുന്നത് ആവശ്യമാണെന്നും രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. 2-ാമത്തെ കാര്യം സ്നാനമാണ്. സ്നാനപ്പെടേണ്ടത് ആവശ്യമാണെന്നും സ്നാനപ്പെടേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ, യേശു അടുത്തിയെന്നും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊഴുവി, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. ഇത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാനമായ സന്ദേശമായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ ഒന്നാണല്ലോ ഇത്. നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളെയും പഠിപ്പിച്ച് ശിഷ്യരാക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയുവാനെട്ടിടയായി തീർന്നു. അതേ കർത്താവ് തന്നെ തിരുവനത്തിൽ കൂടി തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പേ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എരിശിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ കാത്തിരിക്കണമെന്നും കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാത്തിരുന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേലാണ് ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകരുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒന്നാമധ്യായം, അപ്പോസ്തലപ്പുറയുടെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ നാലാം വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരിശേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വ്യക്തമായി അവരോട് പറഞ്ഞൊരു കൽപ്പനയാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കണം. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പേ അരുളി ചെയ്ത ഒരു കൽപ്പന, ആ വാഗ്ദത്തത്തിൻ്റെ പ്രാപണത്തിനായി ശിഷ്യന്മാരെ കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഒന്ന്, രക്ഷിക്കപ്പെടുക അഥവാ മാനസാന്തരപ്പെടുക എന്നുള്ളത് ഒന്ന്. അത് നാം വായിച്ചു കേട്ടു, അത് വിശ്വാസത്താൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. റോമാലേഖനം 10:9 വാക്യം നാം കണ്ടു. രണ്ട്, സ്നാനം. അത് വിശ്വാസത്താലല്ല, അത് പ്രവൃത്തിയാൽ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ കാണുക, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. മൂന്നാമത്തേത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം. അത് റിസീവ് ചെയ്യുക, പ്രാപിക്കുക എന്നുള്ള ഒരു ശുശ്രൂഷയാലാണ് അത് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്. ഒന്ന്, വിശ്വാസത്താൽ മാനസാന്തരം. രണ്ട്, പ്രവർത്തിക്കുക, ഒരു ആക്ഷൻ ചെയ്യുക, സ്നാനം. മൂന്ന്, പ്രാപിക്കുക അഥവാ റിസീവ് ചെയ്യുക പരിശുദ്ധാത്മാഭിഷേകം. ഈ മൂന്ന് കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ തുടർന്ന് ചില കാര്യങ്ങളുണ്ട്, എന്നാൽ പ്രധാനമായി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. ഇന്ന് അനേകരെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് പ്രത്യേകാൽ ചിലർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രത്യേക ചില ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നവരും നിയോഗിക്കപ്പെടേണ്ടവർക്ക് വേണ്ടിയും മാത്രമുള്ളൊരു കാര്യമാണ്. ഇതെല്ലാവർക്കും പ്രാപിക്കേണ്ട ഒന്നല്ല, പ്രാപിക്കാവുന്നതും ഒന്നല്ല എന്ന് പഠിപ്പിക്കുന്ന അനേകരെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഇതൊരു നിർബന്ധമായി പ്രാപിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇന്ന് അനേകർ വിശ്വാസകോളത്തിൽ. മറ്റൊരു ചിന്താഗതി, മാനസാന്തരപ്പെടുമ്പോൾ അഥവാ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു അഭിഷേകം ഇല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്ന് ചിന്തിപ്പാൻ ഞാൻ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി തീർന്നത്. പ്രാരംഭമായ ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതിനോട് ബന്ധത്തിൽ ചോദിച്ച ശേഷം ഇന്നത്തെ ഈ ചിന്തി അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാഭിഷേകം അനിവാര്യമാണോ? അതിൻ്റെ മറുപടി, പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ നിറവ് അനിവാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒറ്റ വാക്കിലെ മറുപടി. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാഭിഷേകം അനിവാര്യമാണ് എന്ന് പറയുവാൻ എന്താണ് കാരണം? അതിൻ്റെ മറുപടി, രക്ഷിക്കപ്പെടുക എന്നുള്ളത് അനിവാര്യമാണോ, സ്നാനപ്പെടുക എന്നുള്ളത് അനിവാര്യമാണോ? അതനിവാര്യമാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് അനിവാര്യമല്ല എന്ന് പറയുവാൻ എന്താണ് കാരണം? റോമാലേഖനം 10:9 വാക്യവും മറ്റനേക വാക്യങ്ങൾ നമുക്ക് കാണുന്നു, നിശ്ചയമായും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാഞ്ഞാൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. കർത്താവ് മത്തായി സുവിശേഷം നാം വായിച്ചു കേട്ടു, 28-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ, നിങ്ങൾ പുറപ്പെട്ട് സകലജാതികളെയും പഠിപ്പിച്ച് ശിഷ്യരാക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യണം എന്ന് കർത്താവ് കൽപ്പിച്ചു. അപ്പോൾ രക്ഷ എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമാണെങ്കിൽ, സ്നാനമെന്നുള്ളത് നിർബന്ധമായ കാര്യമാണെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളത് എന്തുകൊണ്ട് നിർബന്ധമല്ലാതായിത്തീരുന്നു? ഇനി അടുത്തത് അനേകരെ ചോദിക്കുന്ന മറ്റൊരു വലിയ ചോദ്യം ഇതാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവര് തെറ്റ് ചെയ്യുന്നതായും പാപം ചെയ്യുന്നതായും കാണുന്നുണ്ടല്ലോ, പിന്നെ ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മറുപടി, രക്ഷിക്കപ്പെടുന്നവര് പാപം ചെയ്തിട്ടില്ലേ? സ്നാനപ്പെടുന്നവർ പാപം ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് രക്ഷയല്ലായിത്തീരുന്നോ? അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് രക്ഷയല്ലാതായിത്തീരുന്നുണ്ടോ? സ്നാനപ്പെട്ടവർ പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് സ്നാനമല്ലാതായിത്തീരുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്താൽ ആ പാപം ചെയ്തതിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ഖണ്ഡിതമായി പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് രക്ഷ ആവശ്യമില്ല എന്ന് വരുന്നില്ല. സ്നാനപ്പെട്ടവർ പാപം ചെയ്താൽ പാപത്തിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ശിക്ഷ വരുന്നതുകൊണ്ട് രക്ഷ സ്നാനം വേണ്ട എന്ന് വരുന്നില്ല. നിശ്ചയമായും സ്നാനം ആവശ്യമാണ്, നിശ്ചയമായും രക്ഷ ആവശ്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ പാപം ചെയ്തു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം വേണ്ട എന്ന് വരുന്നില്ല, മറിച്ച് അവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കും, ശിക്ഷ വാങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഒരു സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാനതൊന്നുകൂടെ വ്യക്തമാക്കുവാൻ ശ്രമിക്കട്ടെ. നമ്മളെന്നും നിരന്തരം കാണുന്നതാണ് വാഹനമോടിച്ചുകൊണ്ട് പോകുന്ന ആ വാഹനം അപകടത്തിൽപ്പെട്ട് ചിലരൊക്കെ മരിക്കുന്നു, ചിലരൊക്കെ അംഗവൈകല്യമൊക്കെ പെട്ട് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലാകുന്നു. അതുകൊണ്ട് അപകടം സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ് ഈ വാഹനമെന്ന് വെച്ച് ഡ്രൈവിംഗ് പഠിക്കാതിരിക്കുകയോ വാഹനം ഓടിക്കാതിരിക്കുകയോ ചെയ്താൽ ആ വാഹനം സംബന്ധിച്ചുള്ള പ്രയോജനം, ഉദ്ദേശം സഫലീകരിക്കാതെ പോകുന്നു. നമ്മുടെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ പോകണമെങ്കിൽ ഒരു വാഹനത്തെ ആശ്രയിച്ചേ പറ്റുകയുള്ളൂ. അതിനാണ് വാഹനത്തിൻ്റെ ആവശ്യം, ഇല്ലെങ്കിൽ നടന്നു പോകണം. അപ്പോൾ വാഹനത്തിൽ കയറിയാൽ അപകടമുണ്ടാകുമെന്ന സാധ്യത കൊണ്ട് ഇനിയും നമുക്കൊരു വാഹനവും വേണ്ട എന്നാരും വയ്ക്കുന്നില്ല. അങ്ങനെ വെച്ചാൽ അതിനുദ്ദേശം നടക്കാതെ പോകുന്നു. അതുപോലെ തന്നെ വിമാനത്തിൽ യാത്ര ചെയ്ത് എത്രയോ പേരാണ് വിമാന അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് വിമാനയാത്ര നിർത്തിക്കളയുന്നില്ല. വിമാനയാത്രയുടെ ഉദ്ദേശം സഫലീകരിക്കണമെങ്കിൽ അതിൻ്റെ യാത്ര തുടർന്നേ മതിയാകുകയുള്ളൂ. അതുപോലെ തന്നെ പാപം ചെയ്തു, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന ഉപദേശ സത്യങ്ങളിൽ നിന്ന് പുറകോട്ട് മാറാനോ അത് വേണ്ടെന്ന് വയ്ക്കുവാനോ ആർക്കും അവകാശമില്ല, അധികാരമില്ല. മറിച്ച് ആരതിൽ വീഴ്ച വരുത്തിയോ അവർക്ക് അതിൻ്റെ ഉദ്ദേശം സഫലീകരിക്കാതെ പോകും എന്നുള്ളത് മാത്രമാണ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരാള് മിലിറ്ററി ചേരുവാനായിട്ട് ആഗ്രഹിച്ചു. മിലിറ്ററിയിൽ എല്ലാവരും ചേരണമെന്ന നിർബന്ധമില്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തി നമ്മളെ യോഗ്യത എണ്ണിയാൽ മാത്രമേ ആ മിലിറ്ററിയിലേക്ക്, പട്ടാളത്തിലേക്ക് നമ്മെ തിരഞ്ഞെടുക്കുകയുള്ളൂ. പട്ടാളത്തിലേക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ പട്ടാളത്തുകാർക്ക് വെച്ചിരിക്കുന്ന നിബന്ധനകൾ അവർ പാലിച്ചിരിക്കണം. ചേരണമോ ചേരണ്ടയോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ചേരുവാൻ നാം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, പട്ടാളത്തിലേക്ക് നാം ചേർന്നു കഴിഞ്ഞാൽ, പട്ടാളത്തിൻ്റെ നിബന്ധനകൾക്ക് നിയമങ്ങൾക്ക് നാം ബാധ്യസ്ഥരാണ് അത് പാലിക്കപ്പെടുവാൻ. ഒന്നാമതായിട്ട് അതിനെ ഒരു യൂണിഫോം അവർ തരും, ആ യൂണിഫോം ധരിക്കുവാൻ നാം സന്നദ്ധരാകണം, നിർബന്ധിതരാണ്. ഞാൻ പട്ടാളത്തിൽ ചേരാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ, നിങ്ങൾ തരുന്ന വസ്ത്രം എനിക്ക് ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പട്ടാളത്തിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ അവരുടെ എല്ലാ ട്രെയിനിങ്ങും അവരുടെ എല്ലാ ഉപാധികളും നാം അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നമുക്ക് പട്ടാളത്തിൽ തുടരുവാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ ഉള്ളൊരു ഉദാഹരണമാണ് ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളായിത്തീരുന്ന അവർ ക്രിസ്തുവിൻ്റെ സൈന്യത്തിലെ പടയാളികളാണ്. ആ ക്രിസ്തുവിൻ്റെ സൈന്യത്തിലെ പടയാളികളായി തീരുവാൻ നമുക്ക് വേണമെങ്കിൽ തീരുമാനമെടുത്താൽ മതി. ഓരോരുത്തരുടെ ഹൃദയവാതിക്കൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വചനം അങ്ങനെയാണല്ലോ മുട്ടുന്നു, വാതിൽ തുറന്ന് ഹൃദയവാതിൽ തുറന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ് നാം ദൈവമക്കളായി തീരുന്നത്. അത് അവരവരുടെ ചോയ്സാണ്. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇതുവരെയും അതാവശ്യമില്ലെന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്നു. എന്നാൽ ആ യേശു ക്രിസ്തുവിൻ്റെ സൈന്യത്തിനെ പടയാളികളായി തീരുന്നവർ അതിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിക്കുവാൻ വിധേയരാണ്, ബാധ്യസ്ഥരാണ്. അതിലൊന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മ നിറവിൻ ജീവിതം അനിവാര്യമാണ് എന്നുള്ള മുഖവരിയാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. തുടർന്ന് ഈ വിഷയത്തെക്കുറിച്ച് അനേക കാര്യങ്ങളുണ്ട്. നമുക്ക് സാവകാശമായിട്ട് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ, സാവകാശം ലഭിക്കുന്നുവെങ്കിൽ ചിന്തിക്കാം. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ തിരുവനത്തിൽ കൂടിയുള്ള മറുപടി ഞാനതിനെ നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണ്. വ്യക്തിപരമായ വിമർശനങ്ങളോ ആളുകളെ വ്യക്തിപരമായ പരാമർശങ്ങളോ ഒഴിവാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വ്യക്തിപരമായ വിമർശനമോ നമുക്ക് അത് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ പൊതുവിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് സംബന്ധിച്ച് ഉണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ദൈവവചനത്തിൽ കൂടിയുള്ള അതിൻ്റെ മറുപടി നൽകുവാനും ഞാൻ തയ്യാറാണ് എന്നുള്ള വിഷയം കൂടെ ഞാൻ അറിയിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഒരാത്മനിർവൻ ജീവിതത്തിനായി നമുക്ക് വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.